ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद, स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी। थैंक यू। ओम नमः शिवाय।
ഗുരുവിന്റെ സമീപത്തിൽ നിരന്തരം ഇതിൽ മുഴുകുക, അതാണ്. അപ്പൊ അതിന് കഴിയുന്നില്ലല്ലോ എന്നാണ്. അതിന് യോഗ്യതയില്ല, കഴിയുന്നതിന് മുഴുകുക അത്രയും. നമ്മൾ പറയുമ്പോ നമ്മളെ ജീവിതവുമായി ബന്ധപ്പെടാത്ത കാര്യമായിരിക്കും, കാരണം നമ്മളെ സംബന്ധിച്ച് വ്യവഹാരങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത്, കർമ്മത്തിൽ. ഈ പറയുന്ന ശ്രവണാദിയിൽ നിഷ്ഠ വരുന്നില്ല, എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല, കാരണം അതിന് യോഗ്യതയില്ല അത്ര. തനിക്ക് ഏതാണോ അർഹമായത് അതിൽ മുഴുകുക അത്ര. പക്ഷെ ബ്രഹ്മവിജ്ഞാനത്തിന് ഇത് വേണം, അദ്വൈതാത്മ ബോധത്തിൽ. ഇവിടെ സനത്കുമാരൻ ഉപദേശിക്കുന്ന രീതിയിലുള്ള നിഷ്ഠ കൂടി. പൊതുവെ ഈ ശ്രവണാദി സാധനകളിലുള്ള നിഷ്ഠയെ നിഷ്ഠയെന്ന് പറയും. ബ്രഹ്മജ്ഞാനിയുടെ നിലയും ചിലടത്ത് നിഷ്ഠ എന്ന് പറയും. ബ്രഹ്മവിജ്ഞാനത്തോടുകൂടി ജീവിക്കുന്നത് നിഷ്ഠയാണ്. പക്ഷെ ഇവിടെ അതല്ല മുഖ്യമായും പറയുന്നു. ഗുരു ശുശ്രൂഷാദികളിൽ ശ്രവണ നിഷ്ഠ. ഇനി ഒരാൾ അവിടെ എത്തിയില്ല, അതിനൊന്നും കർമ്മയോഗം അനുഷ്ഠിക്കുകയോ മറ്റെന്തെങ്കിലും ഉപാസന അനുഷ്ഠിക്കുക, അതും നിഷ്ഠ തന്നെയാണ്. അതാതിലുള്ള നിഷ്ഠ, നിഷ്ഠ എന്നത് തന്നെ ആയിരിക്കണം. പക്ഷെ ഇവിടെ പറയുന്ന നിഷ്ഠ, നമ്മളൊരു കാര്യം മനസ്സിൽ വെച്ച് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ എന്താണോ ശോകനിവൃത്തിക്ക് ഉപകരിക്കുന്ന നിഷ്ഠ, അതാണ്. നാരദനെ സംബന്ധിച്ചിടത്തോളം വേറെ നിരാശയൊന്നുമില്ല, ബാക്കിയെല്ലാം നേടിക്കഴിഞ്ഞു. ഒന്നൊഴികെ ശോകനിവൃത്തി, ശ്രവണമനനങ്ങളെല്ലാം ഒരുപാട് നടത്തിയതാണ്, പക്ഷെ ശോകനിവൃത്തിയുണ്ട്. അപ്പൊ ശോകനിവൃത്തിക്ക് ഉപകരിക്കത്തക്ക തരത്തിലുള്ള ഒരു നിഷ്ഠ, അത് ഈ അദ്വൈതാത്മബോധത്തിന് ഉതകുന്ന ശ്രവണമനനാദികൾ. ആണ് യഥാവൈ നിസ്തിഷ്ഠതി അധശ്രദ്ധാതി. ആ ശ്രദ്ധ വരണമെങ്കിൽ നിഷ്ഠ വേണം എന്നാ പറയുന്നത്. ശ്രദ്ധയും നിഷ്ഠയും തമ്മിൽ എന്താ ബന്ധം? സ്വാഭാവികമായിട്ടും ഒരാൾ കേൾക്കുന്നു ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യയാണ്, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ്. അതില് ഇത് കേട്ടെന്ന് വിചാരിച്ച ഒരാൾക്ക് അതിൽ സത്യമാണെന്ന് ബോധ്യം വരുമില്ല. ആധ്യാത്മികമായി സഞ്ചരിക്കുന്നവർക്ക് കൂടി ബോധ്യമുള്ള കാര്യമില്ല, പലരും ബോധ്യപ്പെടാത്തതിലാണ് സഞ്ചരിക്കുന്നു. നിവൃത്തികേടുകൊണ്ട് സഞ്ചരിക്കുന്നവരുമുണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സഞ്ചരിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധ വേണമെന്നില്ല, കാരണം കേട്ടു വിട്ടു, അതാണ് സാധാരണ സാധന. കേൾക്കുന്നു ഉപേക്ഷിക്കുന്നു, കേൾക്കാൻ തന്നെ സമയമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് ഇതിനവിടെ സമയം. കേൾക്കുന്നതിനെ മടിയാണ്. ഇതൊന്നും കേൾക്കാതെ തന്നെ കൃതകൃത്യരാകുന്ന ഒരു വിഭാഗക്കാർ. അതുകൊണ്ട് ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊന്നും കൂടാതെ തന്നെ ശോകം നിവർത്തി വന്ന ആൾക്കാരുമുണ്ട്. അപ്പോ ശ്രദ്ധ എങ്ങനെ ഉണ്ടാകും? ശ്രദ്ധ ഉണ്ടാകണമെങ്കിൽ കേട്ടതുണ്ടായില്ല. സമയം കളയാൻ വേണ്ടി കേൾക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുണ്ട്. വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിന് സമയം ചെലവഴിക്കാം, അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇതാകാം എന്ന് കരുതുന്നവരുണ്ട്. അവിടേക്ക് ഇവിടെ അശ്രദ്ധ വരുന്നു. ശ്രദ്ധ വരണമെങ്കിൽ മനനം ശരിയായിട്ടുണ്ടാവണം. വ്യക്തിക്കും അനുഭവത്തിനും ബോധ്യപ്പെടണം എന്നൊരു നിഷ്ഠയുണ്ടാവും. അത് അനുഭവിച്ചിടത്തോളം ബോധ്യം വരും. ഇത് അനുഭവിച്ചിട്ടാണോ ബോധ്യം വരേണ്ടതെന്ന്? അനുഭവിച്ചിടത്തോളം ബോധ്യം വരില്ല. ഇന്നുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നോ, അതെ, ഇനി വരാൻ പോകുന്ന അനുഭവത്തിലല്ല, ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നോ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ബോധ്യപ്പെട്ടോ? അനാസ്തിക്ക് ബുദ്ധി വന്നു, യുക്തിക്ക് അത് യോജിക്കുന്നുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധ വരും, നിഷ്ഠയും വരും. അപ്പോ ഇത് പരസ്പര പൂരകങ്ങളാണ്. ശ്രദ്ധയുള്ളവനിൽ നിഷ്ഠ വർദ്ധിക്കുന്നു, നിഷ്ഠ വർദ്ധിക്കുന്നതിനനുസരിച്ച് ശ്രദ്ധയും വരുന്നു. ഒന്നിനെ തുടർന്ന് വരുന്നതല്ല ഒന്ന്, രണ്ടും പരസ്പരം പിന്തുടരുന്നതാണ്. ഇതെല്ലാം അങ്ങനെയാണ്. ശ്രവണം എല്ലാം തീർത്തിട്ട് പിന്നെ മനനം, അങ്ങനെയാണ്. ശ്രവണത്തിൽ നിന്ന് മനനം, മനനത്തിൽ നിന്ന് ശ്രവണം. ശരിക്ക് മനനം ചെയ്യുമ്പോഴാണ് ശ്രവണത്തിൽ താല്പര്യം വരുന്നത്. ഈ താല്പര്യം വരുന്നത് ശരിക്ക് ശ്രവണം ചെയ്യുമ്പോഴാണ് മനനത്തിൽ നിഷ്ഠ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിഷ്ഠയുണ്ടെങ്കിൽ ശ്രദ്ധ വരും. യഥാവൈ നിഷ്ഠതി പദശ്രദ്ധ നിഷ്ഠൻ ശ്രദ്ധത, ആ നിഷ്ഠയില്ലെങ്കിൽ ശ്രദ്ധയും. നിസ്തിഷ്ഠന്നേവ ശ്രദ്ധതാദി, നമുക്ക് വിട്ടുപോകുന്ന ഇതൊക്കെയാണ്. ശ്രദ്ധയും നിഷ്ഠയും ഒന്നുമില്ല, വന്നുപോകും. അത് ആ ജീവന്റെ സംസ്കാരം അല്ലെങ്കിൽ ആ യോഗ്യത അതിനനുസരിച്ച്. നിഷ്ഠാത്യോ വിജിജ്ഞാസിതവ്യ, അതുകൊണ്ട് ആ നിഷ്ഠ അത് നീ ഗ്രഹിക്കണം. നിഷ്ഠ എന്തെന്ന് ഗ്രഹിച്ചാലേ അതിൽ ഇരിക്കാൻ പറ്റും. നിഷ്ഠാം ഭഗവ വിജിജ്ഞാസ, ശരി ഞാൻ നിഷ്ഠയിൽ ഉറയ്ക്കാം എന്നാ പറയുന്നതിൻ്റെ തന്നെ. ഏതൊരു നിഷ്ഠയാണോ ശ്രദ്ധയ്ക്കും കാരണമായിരിക്കുന്നത്, ഏതൊരു ശ്രദ്ധയാണോ മനനത്തിന് കാരണമായിരിക്കുന്നു, ഏതൊരു മനനമാണോ വിജ്ഞാനത്തിന് കാരണമായിരിക്കുന്നു. അങ്ങനെ അവസാനം ആ എത്തിച്ചേരുന്ന വിജ്ഞാനം അതിന് പരമ്പരയായി കാരണമായിരിക്കുന്ന അനിഷ്ഠ, അത് ഞാൻ എന്തെന്ന് ഗ്രഹിക്കാം. ബഹുവിജിജ്ഞാസ, അത് ഭാഷകാരൻ ചുരുങ്ങി ഒരു വാക്കിൽ പറഞ്ഞു, ഗുരു ശുശ്രൂഷാദി തത്പരത്വം ബ്രഹ്മവിജ്ഞാനാണ്, ഇതായി നിഷ്ഠം. ഇത് ബ്രഹ്മവിജ്ഞാനത്തിന് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു നിഷ്ഠയാണ്. ഒരാള് ഗുരു സമീപത്ത് നിന്ന് ശ്രവിക്കുന്നു, അനാദി സാധനങ്ങൾ ചെയ്യുന്നു, പക്ഷെ അത് ബ്രഹ്മവിജ്ഞാനത്തിന് ഉപകരിക്കുന്നുണ്ട്. അത് നിഷ്ഠയായില്ല, നിഷ്ഠയാകാത്തതുകൊണ്ടാണ്. തത്പരത, തത്പരത താത്പര്യം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്, നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നത് എനിക്കതിന് താല്പര്യം, എനിക്ക് അതിന് അതിനോടൊരു ഇഷ്ടമുണ്ടെന്നാണ്. ആ അർത്ഥത്തിലല്ല താത്പര്യം സംസ്കൃതത്തിൽ പറയുന്നത്. തത്പരത എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരാൾ മുഴുകുക എന്നുള്ള അർത്ഥത്തിലാണ്, അതിനെ പൂർണ്ണമാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് തത്പരത. തദേവ പരം, അതാണ് പരം, അങ്ങേയറ്റത്ത് എന്നുള്ള അർത്ഥം. മനനെ പൂർണ്ണമാക്കുക, അതിൽ മുഴുകുക എന്ന് പറയുന്നു. ആ തത്പരത വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഒരാൾക്ക് അതിന് മുഴുകാൻ കഴിഞ്ഞാൽ, പക്ഷെ അതിന് ശ്രദ്ധ വേണം, സത്യമാണെന്നുള്ള ബോധം വേണം, എല്ലാം ഒത്തുകിട്ടണം. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടെന്നേ പറയാൻ പറ്റും. അതുകൊണ്ടത് നീ മനസ്സിലാക്കുക. എല്ലാവരും പറയും എന്താണ് പുസ്തകമൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതുകൊള്ളാം, പക്ഷേ അതുപോലെ സാധനങ്ങൾ വേണം. പരവുമായ സാധന എന്തെന്നാണ് ഇവിടെ പറയുന്നത്? ഇതിനപ്പുറം ഒരു സാധനയില്ല. എന്താണ്? മനനം, ശ്രദ്ധ, നിഷ്ഠ, ഇതിനപ്പുറം വേറെ അദ്വൈതത്തിൽ വേറെ സാധനയാണ്. നമ്മൾ എന്തിനെങ്കിലും സാധന എന്ന് പറയുന്നെങ്കിൽ അതൊന്നും ഇവിടെ സാധനമല്ല. ഈ പറയുന്നതാണ് സാധനം. അതിലെന്തെങ്കിലും ന്യൂനത വന്നാ എന്നുവെച്ചാൽ ഇത് ആ സാധന സമഗ്രത വന്നില്ലെങ്കിൽ ഫലം ഉണ്ടാകത്തില്ല എന്നുള്ളതേ ഉള്ളൂ. അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ശ്രവണാദികൾ തന്നെ സാധനമാണ്. മറ്റു സാധനങ്ങൾക്കൊന്നും നേരിട്ട് ഇവിടെ ഫലത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. ആ സാധനയിൽ മുഖ്യമായിരിക്കുന്നതാണ് ശ്രദ്ധയും നിഷ്ഠയും. അഭേദ്യമായിരിക്കുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അദ്വൈത സാധനം പൂർണ്ണമാണ്. എല്ലാത്തിനെയും ഇരി കൊണ്ട് കൂട്ടിച്ചേർക്കരുത്. അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ ഉടനെ കുണ്ഡലിനി, കുണ്ഡലിനിയെ കുറിച്ച് പറയുമ്പോൾ ഉടനെ അദ്വൈതം. അങ്ങനെ പോയിട്ട് കാര്യമില്ല. കുണ്ഡലിനിയാണ് സാധനമെങ്കിൽ അതിൽ പോവുക. അവിടെ പിന്നെ അദ്വൈതം കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അദ്വൈത സാധനമല്ല കുണ്ഡലിനി, അത് ആ വിദ്യയുടെ സാധനമാണ്. ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടരുത്. അദ്വൈത സാധനമല്ല യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്വൈത സാധനമല്ല. അത് അതിന്റെ വഴിയാണ്. പ്രാണായാമം, സംയമം എന്നെല്ലാം നിർദ്ദേശിക്കുന്ന യോഗ സാധനങ്ങൾ അത് അദ്വൈത സാധനമല്ല. അത് യോഗ സമാധിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ. അത് താല്പര്യമുള്ളവരതനുഷ്ഠിക്കുന്നു. മനസ്സിന്റെ ഏകാഗ്രതയും മറ്റും ഏതിനും ആവശ്യമുള്ളതാണ്. കുണ്ഡലിനിയായാലും യോഗമായാലും അദ്വൈതമായാലും അതിനപ്പുറം ഓരോ മാർഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന സാധനങ്ങൾ അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടെ ഒരവിയലാക്കി അവസാനം ഒന്നുമില്ലാതാകുന്നതാണ് തകരാറ്. എന്തിനും നിഷ്ഠയില്ലാതെ ഒരാൾക്ക് കുണ്ഡലിനിയിലാണെങ്കിൽ ശ്രദ്ധയെങ്കിൽ അത് ചെയ്യുക, അതിന്റെ അഭ്യാസം ചെയ്യുക. ഒരാൾക്ക് നിർബീജ സമാധിയിൽ എത്തിച്ചേരണമെങ്കിൽ അതിന്റെ മാർഗമുണ്ട്. അഷ്ടാംഗയോഗ ചെയ്യുന്നു. ഇനി ഒരാൾക്ക് അതൊന്നുമല്ല, ആകാശത്തിലൂടെ പറക്കണമെങ്കിൽ ഹഠയോഗ ശീലിക്കുക. അതിന് പറയുന്നുണ്ട് ഉപായങ്ങൾ. അങ്ങനെ എത്രയോ ഉപായങ്ങൾ. ഇതെല്ലാം കൂടെ ഒരുമിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്ന ഇതാണ് അദ്വൈത ബോധത്തിനുള്ള സാധന. അതാണിത്. ശ്രദ്ധയും നിഷ്ഠയും ശ്രവണാദികളോട് ഒരുമിച്ചുള്ളൂ. ഇനി ശ്രദ്ധയും നിഷ്ഠയുമായി ഇനി അതിൽ ഇനി എന്താണ് പറയുന്നത്? യഥാവൈ കരോതി അഥ നിസ്തിഷ്ഠതി ന അകൃത്വ നിസ്തിഷ്ഠതി കൃത്വൈവ നിസ്തിഷ്ഠതി കൃതസ്ത്വൈവ വിജിജ്ഞാസിതവ്യേതി കൃതിം ഭഗവോ വിജിജ്ഞാസയതി യഥാവൈ കരോതി. ഇനി പറയുന്ന യത്നത്തെ കുറിച്ചാണ്, പ്രയത്നത്തെ കുറിച്ച്. നിഷ്ഠയും ശ്രദ്ധയും പോലെ മുഖ്യമാണ് ഇവിടെ ഈ കൃതി, കരോതി, യത്നം. ഇവിടെ ഉപാസനയെ കുറിച്ച് പറഞ്ഞു, പ്രാണനെ കുറിച്ച് പറഞ്ഞു, ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, ശ്രവണ മനനങ്ങളെ കുറിച്ച് പറയുന്നു, നിഷ്ഠയെ കുറിച്ച് പറഞ്ഞു, ശ്രദ്ധയെ കുറിച്ച് പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നു പ്രവൃത്തി. അപ്പൊ എന്തായിരിക്കും ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത്? വാഴ നടുന്നതാണ്. അതായിരിക്കാൻ വഴിയില്ലല്ലോ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. അതല്ല. അതുകൊണ്ട് ഭാഷ്യകാലം പറയുന്നു കൃതിഹി ഇന്ദ്രിയ സംയമ ചിത്ത ഏകാഗ്രത കർണഞ്ച. ഇതെല്ലാം പ്രവൃത്തിയാണ്. കൃഷിയും കച്ചവടവും വാണിജ്യവും ഇതെല്ലാം പ്രവൃത്തി തന്നെയാണ്. പക്ഷെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രവൃത്തി എന്ന് പറയുമ്പോൾ പിന്നെ മനസ്സ് വേറെങ്ങും പോകരുത്. എന്താണ് ഇന്ദ്രിയ സംയമം? അത് തന്നെ പ്രവൃത്തി, അതൊരു പ്രവൃത്തിയാണ്. ചിത്ത ഏകാഗ്രത കാരണം മനസ്സിനെ ഏകാഗ്രമാക്കുക. എന്തിലേകാഗ്രമാക്കണം? മുഴുതിരി കൊളുത്തി വെച്ചിട്ട് അതിലാണോ ഏകാഗ്രമാക്കേണ്ടത്? എന്താ നാളത്തിൽ നോക്കിയിരിക്കുക? നല്ലതാണ് ഹിപ്നോട്ടിസം പഠിക്കാൻ, നല്ലത്. അങ്ങനെയുള്ള ഏകാഗ്രത അല്ല പറയുന്നത്. മനസ്സിന്റെ ഏകാഗ്രത ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ള ഏകാഗ്രത ആത്യന്തികമായിട്ട് അത് വേണം. മനസ്സംയമത്തോടുകൂടി ഇന്ദ്രിയ സംയമത്തോടുകൂടി ഇതിൽ ഏകാഗ്രത വരിക എന്നാണ്. ഏത് ശ്രവണ മന്നാദികം മുമ്പ് പറഞ്ഞല്ലോ, നിഷ്ഠ, ആ നിഷ്ഠയിലുള്ള ഏകാഗ്രത. അത് ആ ഏകാഗ്രതയ്ക്ക് ശ്രദ്ധ അവിടെ ആവശ്യമാണ്, ആസ്തിക ബുദ്ധി വേണം. അതിന് ശ്രവണ മനനങ്ങൾ എല്ലാം സഹായിക്കുന്നു. അപ്പോൾ ഇതിൽ മനസ്സ് നിൽക്കണമെന്ന് ചുരുക്കം ഏകാഗ്രത എന്ന് പറയുന്നു. മനസ്സിനെ ഇതിൽ നിർത്തണം, താല്പര്യപൂർവ്വം മനസ്സ് ധ്യാനിക്കണം, എന്നാണ് ഇത് പ്രയോജനം ചെയ്യും. അല്ലാതെ അവിടെ ഇവിടെയും മനസ്സോടി നടന്നാൽ ശരീരവും ഓടി നടക്കും. മനസ്സൊരിടെ തരുന്ന ശരീരം ഒരിടെ തിരിക്കും. അങ്ങനെ ഒരിടത്തിരുന്നാൽ ഇത് നടക്കത്തുള്ളൂ. ഈ സാധനം ഏകാഗ്രത എന്ന് പറയുന്നതാണ്. മനസ്സ് ചഞ്ചലമാകുന്നുകൊണ്ടാണ് ഒന്ന് വിട്ട് വേറൊന്നിലേക്ക് പോകും. ഇന്ന് തോന്നും കുണ്ടലിനി പിടിക്കാം, ശ്രദ്ധാധാരങ്ങളെ ധ്യാനിച്ചാൽ എന്നാ അത് ചെയ്യും, വേറെന്തിനും പോണ്ട. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, അത് പറ്റത്തില്ല. ദിവസം വേറൊന്നായി കുറച്ച് മന്ത്രം ചെയ്യാം. ഇതൊന്നിനും നിഷ്ഠയില്ല, ഏകാഗ്രതയില്ല. അഗ്രം ഏകമല്ല, വിഷയം ഒന്നല്ല, പലതിലേക്ക് പോകും, ചെതറിപ്പോകും, മനസ്സിന്റെ ശക്തികൾ ചെതറിപ്പോകും. ഇപ്പൊ അടുത്ത് പറയും, സ്വയം അവനവൻ അവനവന്റെ രാജാവാകണം. ഇതാണ് ഇതിന്റെ ആത്യന്തികമായി നേടേണ്ടത്. വേറെ രാജാക്കന്മാരൊന്നും പാടില്ല. അപ്പൊ മനസ്സിന് അത് വരണം, ആ യോഗ്യത വരണം, ഏകാഗ്രത വരണം. കൃതി എന്ന് പറഞ്ഞാൽ അത് അതിന് യത്നം ആവശ്യമാണ്. യത്നം എന്നെല്ലാം പറയുമ്പോ അവിടെ ഈശ്വരകൃപ ഗുരുകൃപ എല്ലാം വേണം. എന്നാലും സ്വയം ജീവന്റെ യത്നം അതിനാവശ്യമാണ്. അതിലൂടെ പ്രാധാന്യം കൊടുക്കുന്നു. യഥാവൈ കരോതി, അതാ നിസ്തിഷ്ഠത. എന്നാലേ നിഷ്ഠയുണ്ടാവും. ഏകാഗ്രത ഇല്ലാത്തവനങ്ങനെ നിഷ്ഠയുണ്ടാവും. സാധ്യമല്ല. ഇവിടെ ഇരിക്കുകയും അടുക്കളയിലെ കാര്യം ആലോചിക്കുകയും ചെയ്ത നിഷ്ഠയാകത്തില്ല. അല്ലെങ്കിൽ ഇതുവരെ കടന്നു വന്ന എവിടെയെങ്കിലും ആണ് മനസ്സെങ്കിൽ നിഷ്ഠയാകും. ഇവിടേക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു. അപ്പൊ ആ ഏകാഗ്രത അത് ഉണ്ടാകണം. ഇതെല്ലാം ഒരുമിച്ച് വരണം. നിഷ്ഠ കൊണ്ട് ഏകാഗ്രത വർദ്ധിക്കുന്നു, ഏകാഗ്രത കൊണ്ട് നിഷ്ഠ വർദ്ധിക്കുന്നു. ഒരു സാധനയ്ക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ വിഷയം ഒന്നായിരിക്കണമെന്ന് ഇവിടെ പറയുന്നു. ഏതിലാണോ അതിൽ ഈ പറയുന്ന എല്ലാം വരിക. ജപമായാലും ശരി, ധ്യാനമായാലും ശരി, അദ്വൈത വിചാരമായാലും ശരി, ഭക്തി ആയാലും ശരി, അതിലിതെല്ലാം ഒരുമിച്ച് വരിക. എന്നാ ഏതെങ്കിലും പോരെ മതി, പക്ഷെ നാരദന് പറ്റിയതുപോലെ പറ്റില്ല, ശോകനിവൃത്തി സംഭവിക്കുന്നു. അതാ അതിനുവേണ്ടി ഇതെല്ലാം പറയുന്നു. അതിനിവിടെ ഇപ്പോ സനത്കുമാരൻ പറയുന്നത് ഇതാ വഴി, ശോകനിവൃത്തിക്ക് ഇവിടെ കുണ്ടലിനി ചെയ്യാൻ പറയുന്നില്ല, കടയോഗം ചെയ്യാൻ പറയുന്നില്ല, മന്ത്രയോഗം ലയയോഗം ഒരു യോഗവും പറയുന്നില്ല ഇവിടെ. ഇതാ പറയുന്നു ഭൂമിയെ കുറിച്ചാ പറയുന്നു, ആത്മതത്വ ബോധത്തെ കുറിച്ചാ പറയുന്നത്. അതുകൊണ്ട് ശോകം നിവൃത്തി വരുമെന്നാണ്. അതിൽ ശ്രദ്ധയുണ്ടെങ്കിൽ അത് ചെയ്യുക, ശ്രദ്ധയുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്യുക. അവിടെ യത്നം ആവശ്യമാണ്. സത്യം ഹി തസ്യാം, ആ യത്നം അവനുണ്ടെങ്കിൽ മനസ്സിന്റെ ഏകാഗ്രതയെ ഇന്ദ്രിയങ്ങളുടെ സംയമത്തെ എല്ലാം നയിച്ചുകൊണ്ടുപോകുന്ന യത്നമുണ്ടെങ്കിൽ നിഷ്ഠാദീനി യഥോക്താനി ഭവന്തി വിജ്ഞാനവസാനി പറയുന്നു. നിഷ്ഠ തുടങ്ങി, അത് ഒടുവിലാണ് പറഞ്ഞെങ്കിലും അത് തുടക്കമാണ്. കാരണം ആ നിഷ്ഠയിൽ ശ്രവണവും മനനവും എല്ലാം ഉൾപ്പെടുന്നു. അവസാനം വിജ്ഞാനവസാനാനി, വിജ്ഞാനത്തിൽ അവസാനിക്കുന്നു. ഇവിടെ സമഗ്രമായി സമ്പൂർണമായി സർവത്തെയും പറഞ്ഞിരിക്കുകയാണ്. അവനവന് പറ്റുമോ പറ്റത്തില്ലേ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി, കഴിയുമോ കഴിയില്ലേ, അതേ ഉള്ളൂ ഇവിടെ. യഥാ വൈ കരോതി അഥ നിസ്തിഷ്ഠതി നാകൃത്വ നിസ്തിഷ്ഠതി കൃത്യോ നിഷ്ഠിത്തതി കൃത്യസ്ഥയോ വിജിജ്ഞാസ ദേവിയേതി. അതുകൊണ്ട് പറയുന്നു ആ യത്നം അതെന്താണെന്ന് മനസ്സിലാക്കുന്നു. അതാ പ്രത്യേകം പറയുന്നു, ഓരോരുത്തും പറയുന്നു വിജിജ്ഞാസിതവ്യ. കാരണം യത്നം എന്താണെന്നറിയാം, യത്നിക്കുന്നവരുമാണ് ഒരുപാട് യത്നിക്കുന്നവർ, പക്ഷെ യത്നിക്കേണ്ട രീതിയിലല്ല. എന്തിനു വേണ്ടി യത്നിക്കണം എന്നറിഞ്ഞിട്ടില്ല, ഇതി ശോകം നിവൃത്തിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞിട്ടില്ല. എന്താണ് ആ യത്നം, എവിടെയാണ് യത്നം വേണ്ടത്? ഇവിടെ ശ്രവണാദി സാധനകളിലാണ്, അതറിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. കൃതിയും ഭഗവോ ജിജ്ഞാസ, ശരി ആരതമ്പരാണ് ഞാൻ ശ്രമിക്കാം, അതാണ് എന്റെ താല്പര്യം. കൃതിയും ഭഗവോ ജിജ്ഞാസ ഓരോന്നിന്റെ അവസാനം പറയും. മരണത്തെ കുറിച്ച് പറയും, പറയും ഞാൻ ശ്രമിക്കാം. എന്നുവെച്ചാൽ ഇതുവരെ അറിഞ്ഞിട്ടല്ല ശ്രമിച്ചാൽ, അറിയാതെ പലതും ചെയ്തു. എല്ലാ ശാസ്ത്രവും പഠിക്കുമ്പോൾ എന്തായാലും ഇതൊക്കെ കുറെ അറിഞ്ഞിരിക്കുവാണ്. വേണ്ടവണ്ണം അറിഞ്ഞിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല. വിജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ, സത്യത്തെ കുറിച്ച് പറയുമ്പോൾ, മനനത്തെ കുറിച്ച് പറയുമ്പോൾ, നിഷ്ഠയെ കുറിച്ച് പറയുമ്പോൾ, ശ്രദ്ധയെ കുറിച്ച് പറയുമ്പോൾ, എല്ലായിടത്തും പറയും ഞാൻ ശ്രമിക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയാ? അതടുത്ത് പറയുന്നു, പറഞ്ഞല്ല ചേർത്ത് പറയുന്നു, യഥാ വൈ സുഖം ലഭതേ അഥ കരോതി ന അസുഖം ലബ്ധ്വാ കരോതി സുഖമേവ ലബ്ധ്വാ കരോതി സുഖം ത്വയോ വിജിജ്ഞാസിതവ്യമിതി സുഖം ഭഗവോ വിജിജ്ഞാസൈതി. സാവികൃതർ യഥാ സുഖം ലഭതേ, സുഖം നിരുദ്ദേശം മുക്ഷ്യമാണ് ലബ്ധവ്യം മയേതി മന്യതേ തഥാ ഭവതി ഇത്യർത്ഥഃ. യഥാ ദുഷ്ടപരസുഖ പ്രതി തഥാ ഇഹാപി ന അസുഖം ലബ്ധ്വാ കരോതി ഭവിഷ്യതപി ഫലം ലബ്ധ്വാ ഭഗവോ വിജിജ്ഞാസ അഭിമുഖീഭൂത ആഹ